ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. 58 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 680,000 വ്യാജ മൊബൈൽ കണക്ഷനുകൾ രാജ്യത്തുണ്ടെന്ന് ടെലികോം വകുപ്പ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഐപിഎൽ ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. 6 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹിയിലെയും ജമ്മുകശ്മീരിലെയും 58 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഉത്തർപ്രദേശിലെ 14, ഹരിയാനയിലെ 10, ബീഹാറിലെയും പശ്ചിമബംഗാളിലെയും 8 വീതവും, ഡൽഹിയിലെ 7, ഒഡീഷയിലെ 6, ഝാർഖണ്ഡിലെ 4, ജമ്മുകശ്മീരിലെ 1 മണ്ഡലങ്ങളിലാണ് നാളെ വിധിയെഴുത്ത്. ഒഡീഷ നിയമസഭയിലേക്ക് 3 ഘട്ടത്തിൽ 42 മണ്ഡലങ്ങൾ നാളെ ബൂത്തിലെത്തും. ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിൽ 4-ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. 7-ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ അടുത്ത മാസം 1-ന് 7 സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലുമായി 57 സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നതോടെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 115 സീറ്റുകളിലേക്കാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. 543 അംഗസഭയിൽ 428 മണ്ഡലങ്ങൾ ഇതിനകം വിധിയെഴുതിക്കഴിഞ്ഞു. ജനവിധി ജൂൺ 4-നറിയാം.
7-ാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിന് പ്രചാരണം ഊർജിതമായി. പ്രമുഖ ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയവർ ബിജെപിക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവരാണ് കോൺഗ്രസ് പ്രചാരണം നയിക്കുന്നത്. ഈ മാസം 20-ന് നടന്ന 5-ാം ഘട്ട വോട്ടെടുപ്പിൽ 62.2% വോട്ട് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് 5-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ സന്ദർശനം നടത്തി. വോട്ടെണ്ണൽ ഒരുക്കങ്ങളെക്കുറിച്ച് വരണാധികാരിയായ ജില്ലാ കളക്ടർ കെ എംബശേഖർ, ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് തുടങ്ങിയവരുമായി അദ്ദേഹം ചർച്ച നടത്തി. വോട്ടെണ്ണൽ കേന്ദ്രമായ പെരിയ കേരള കേന്ദ്ര സർവകലാശാല സന്ദർശിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിവിധ ബ്ലോക്കുകളിലെ സ്ട്രോങ് റൂമുകളും നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനിടയുണ്ടെന്നും കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നാളെ രാത്രി 11:30 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 3 മീറ്ററിലധികവും തെക്കൻ തമിഴ്നാട് തീരത്ത് 4 മീറ്ററിലധികവും ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ കേരളത്തിലും ലക്ഷദ്വീപിലും വരും ദിവസങ്ങളിലും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴിയാണ് ന്യൂനമർദ്ദമായത്.
കൊച്ചിയിൽ ഇന്നലെ രാത്രി തുടർച്ചയായി പെയ്ത മഴയ്ക്ക് രാവിലെ ശമനമായി. കാക്കനാട് മാർ അത്തനേഷ്യസ് സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 10 സ്ത്രീകളും 4 കുട്ടികളുമടക്കം 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കീരോലി മലയിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ പലയിടത്തും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. എടക്കാട്, ചാല, എളയാവൂർ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. കീഴല്ലൂർ ഡാമിന്റെ ഷട്ടറുകൾ ഭാഗികമായി തുറന്നു. കണ്ണൂർ ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുടങ്ങി. സുരക്ഷാ ബോട്ടുകളുടെയും ലൈഫ് ഗാർഡിന്റെയും സേവനം സജ്ജമാക്കിയിട്ടുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇനിയൊരറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കാടാച്ചിറ രജിസ്ട്രാർ ഓഫീസിന് സമീപം മണ്ണിടിഞ്ഞ് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തലശ്ശേരി മാഹി ബൈപ്പാസിലെ സർവീസ് റോഡിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. കോഴിക്കോട്, കൊയിലാണ്ടി, താമരശ്ശേരി താലൂക്കുകളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. ജില്ലയിലെ 27 വില്ലേജുകളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു. വിവിധയിടങ്ങളിലായി 27 വീടുകളാണ് ഭാഗികമായി തകർന്നത്. ബാലുശ്ശേരിയിലും നന്മണ്ടയിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 31 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പനങ്ങാട് മഴക്കെടുതിയെ തുടർന്ന് 3 കുടുംബങ്ങളെ അംഗനവാടിയിലേക്ക് മാറ്റി. കനത്ത മഴയിൽ പൊന്നാനിയിലെ റോഡിലും പറമ്പുകളിലും വെള്ളക്കെട്ടുയർന്നു. പൊന്നാനി ഹാർബറും പരിസരവും വെള്ളക്കെട്ടിലായി. എടക്കര ടൌണിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാജവും അസാധുവായതുമായ 680,000 മൊബൈൽ കണക്ഷനുകൾ രാജ്യത്തുണ്ടെന്ന് ഗവൺമെന്റ് കണ്ടെത്തി. സാധുവല്ലാത്തതും നിലവിലില്ലാത്തതുമായ വ്യാജ തിരിച്ചറിയൽ രേഖകളും KYC രേഖകളും ഉപയോഗിച്ചാണ് ഈ കണക്ഷനുകൾ എടുത്തതെന്ന് സംശയിക്കുന്നതായി ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് അറിയിച്ചു. ഈ മൊബൈൽ നമ്പറുകൾ ഉടൻ പുനഃപരിശോധന നടത്താൻ സേവനദാതാക്കളോട് വകുപ്പ് നിർദ്ദേശിച്ചു. പുനഃപരിശോധന പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെടുന്ന മൊബൈൽ നമ്പറുകളുടെ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും ടെലികോം വകുപ്പ് അറിയിച്ചു. വിവിധ മേഖലകളുമായി സഹകരിച്ചും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് വ്യാജ കണക്ഷനുകൾ കണ്ടെത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. നാരായൺപൂർ, ബസ്തർ, ദന്തേവാഡ ജില്ലകളുടെ ട്രൈ ജംഗ്ഷനായ അബുജ്മദ് വനത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ആയുധങ്ങളും മറ്റ് സാമഗ്രികളും പോലീസ് പിടിച്ചെടുത്തു. 7 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ഈ മാസം 10-നും ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകളെ വധിച്ചിരുന്നു. സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന വയോജന കൌൺസിൽ, ജില്ലാതല വയോജന കമ്മിറ്റി എന്നിവയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാതാപിതാക്കളുടെയും മുതിർന്ന പൌരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം സംസ്ഥാനത്ത് കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുന്ന ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിലെ അംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത്. കണ്ണൂർ ജില്ലയിൽ മഞ്ഞപ്പിത്ത രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടിവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഈ വർഷം ഇതുവരെ 150 മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ചപ്പാരപ്പടവ് പഞ്ചായത്തിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി DMO ഡോ KC സച്ചിൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിലെ വിജയികൾ മറ്റന്നാൾ ചെന്നൈയിൽ നടക്കുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ക്വാലാലംപൂരിൽ മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും അഷ്മിത ചാലിഹയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിൽ സിന്ധു ദക്ഷിണ കൊറിയയുടെ യുജിൻ സിമിനെയും അഷ്മിത അമേരിക്കയുടെ ബെയ്വൻ ഷാങ്ങിനെയുമാണ് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ കിരൺ ജോർജ് മലേഷ്യൻ താരത്തോട് തോറ്റു. പുരുഷ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യയുടെ സായ് പ്രതീക് കൃഷ്ണപ്രസാദ് ഗരാഗ സഖ്യവും ചൈനീസ് ജോഡികളോട് തോറ്റു. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. പുരുഷ വിഭാഗത്തിൽ 10 കളികളിൽ നിന്ന് 17 പോയിന്റുമായി ഇന്ത്യ 3-ാം സ്ഥാനത്തും 6 കളികളിൽ 6 പോയിന്റുമായി ബെൽജിയം 7-ാം സ്ഥാനത്തുമാണ്. PFIH പ്രോ ലീഗിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ തുടർച്ചയായ 2-ാം തോൽവിയാണിത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർക്കാട് പ്രാദേശിക കോഴിവളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി കോട്ടയം ജില്ലാ കളക്ടർ V. വിഘ്നശ്വരി അറിയിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സ്ഥലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവ് പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ചു. ഈ മേഖലയിലെ എല്ലാ വളർത്തുപക്ഷികളെയും മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അടിയന്തരമായി ദയാവേദനം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ നടക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിക്കും. പരേഡിന് മുന്നോടിയായി ഇന്നലെ നടന്ന ഔട്ട്ഡോർ ട്രെയിനിംഗ് പ്രദർശനത്തിൽ കേഡറ്റുകളുടെ വിവിധ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നവർക്കായി ഈ മാസം 31-ന് ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും. June 1 മുതൽ 10 വരെ സൌദി അറേബ്യൻ എയർലൈൻസിന്റെ 9 സർവീസുകൾ നടത്തും. 3261 പേരാണ് കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുക. June 1 പുലർച്ചെ 5:55 ആദ്യ സർവീസ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഇത്തവണത്തെ ആദ്യ ശിവേലി ഇന്നലെ നടന്നു. സ്ത്രീകളുൾപ്പെടെ നിരവധി പേർ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തി. ഈ മാസം 29-ന് ആദ്യത്തെ ആരാധനയായ തിരുവോണം ആരാധനയും ഇളനീർവെപ്പും നടക്കും. മലപ്പുറം ഭാഗത്തുനിന്ന് കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്ന ബസ്സുകൾ, മിനി ബൈപാസ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവയിൽ ഏത് റൂട്ട് തെരഞ്ഞെടുക്കണമെന്നത് സംബന്ധിച്ച് നാറ്റ്പാക്കിനെ കൊണ്ട് പഠനം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 50 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്ത് മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി പോകണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥിന്റെ ഉത്തരവ്. ആറാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. 58 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 680,000 വ്യാജ മൊബൈൽ കണക്ഷനുകൾ രാജ്യത്തുണ്ടെന്ന് ടെലികോം വകുപ്പ്. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 7 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. IPL ക്രിക്കറ്റിൽ രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക.